നവീകരണത്തിൻ്റെ വേല. ശബ്ദ നവീകരണം അന്ത്യനാളുകളിൽ നിറവേറപ്പെടുമെന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. ശബ്ദിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതവണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്നു വരുന്ന അന്യജാതിക്കാരെ, ശബ്ദിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. യെശയ്യാവ് 56:1, 2, 6, 7 വാക്യങ്ങൾ. സന്ദർഭാനുസരണമായി നോക്കുമ്പോൾ ഈ വാക്കുകൾ ചേരുന്നത് ക്രിസ്തീയ കാലഘട്ടത്തിലാണ്. ഞാൻ അവരോട്, അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കും എന്ന് ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട്. വാക്യം 8, സുവിശേഷം മുഖാന്തരം ജാതികളെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശബ്ദിനെ ബഹുമാനിക്കുന്നവർക്ക് ഒരു അനുഗ്രഹം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ 4 കൽപ്പന അനുസരിക്കേണ്ടതിൻ്റെ പ്രസക്തി ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണവും ഉയർപ്പും സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷവും ഉണ്ടായിരിക്കും. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ സകല ജാതികളോടും സുവിശേഷദൂത് പ്രസംഗിക്കുമ്പോഴും ശബ്ദിൻ്റെ പ്രസക്തി ഉണ്ടായിരിക്കും. അതേ പ്രവാചകനിലൂടെ കർത്താവ് ആജ്ഞാപിക്കുന്നു, സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക, എൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. യെശയ്യാവ് 8:16. ദൈവകൽപ്പനയിലെ മുദ്ര 4 കൽപ്പനയിലാണ് കാണപ്പെടുന്നത്. നിയമദാതാവിൻ്റെ പേരും സ്ഥാനവും നൽകപ്പെട്ടിരിക്കുന്നത് 4 കൽപ്പനയിൽ മാത്രമാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിതാവാണ് യഹോവയെന്ന് 4 കൽപ്പന പ്രസ്താവിക്കുന്നു. മറ്റാരേക്കാളും ആരാധിക്കപ്പെടുവാൻ താൻ അവകാശപ്പെട്ടവനെന്ന് കാണിക്കുന്നതും ഈ കൽപ്പന മാത്രമാണ്. ആരുടെ അധികാരത്താലാണ് 10 കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നതും ഈ കൽപ്പന മാത്രമാണ്. പാപാത്വ അധികാരത്താൽ ശബദ് കൽപ്പന മാറ്റപ്പെട്ടപ്പോൾ കൽപ്പനയിൽ നിന്ന് മുദ്ര നീക്കം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിൻ്റെ അനുയായികൾ ശബദിനെ സൃഷ്ടിപ്പിൻ്റെ സ്മാരകവും ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളവും എന്ന സ്ഥാനത്തേക്ക് വീണ്ടും ഉയർത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളും ഉപദേശങ്ങളും വർദ്ധിക്കുമ്പോൾ എല്ലാ ആശയങ്ങളെയും ഉപദേശങ്ങളെയും പരിശോധിക്കുവാനുള്ള ഏക അപ്രമാദിത്വമുള്ള ചട്ടം ദൈവകൽപ്പന മാത്രമാണ്. പ്രവാചകൻ പറയുന്നു, അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. വാക്യം 20. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉറക്കെ വിളിക്കൂ, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ അകൃത്യങ്ങളെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. ദുഷ്ടലോകത്തെയല്ല പ്രത്യുത എൻ്റെ ജനമെന്ന് യഹോവ വിളിക്കുന്നവരാണ് തങ്ങളുടെ പാപത്തിന് വേണ്ടി ശകാരിക്കപ്പെടേണ്ടത്. കർത്താവ് വീണ്ടും പറയുന്നു, അവർ ദിനം പ്രതി എന്നെ അന്വേഷിക്കുന്നു. നീതി പ്രവർത്തിച്ച ജാതി എന്ന നിലയിലും തങ്ങളുടെ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലാത്തവർ എന്ന വിധത്തിലും എൻ്റെ വഴികളെ അറിവാൻ അവർ താൽപ്പര്യപ്പെടുന്നു. യെശയ്യാവ് 58:1, 2. തങ്ങൾ നീതിമാന്മാരാണെന്നും ദൈവവേലയിൽ വലിയ താൽപ്പര്യമുള്ളവരെന്ന് ഭാവിക്കുന്നവരുമായ ഒരു കൂട്ടം ആളുകളെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന വലിയ പരിശോധകൻ്റെ കർക്കശവും പാവനവുമായ ശകാരം അവരുടെ തനി സ്വഭാവത്തെ തുറന്നു കാട്ടുന്നു. തള്ളിക്കളഞ്ഞ ദൈവിക ചട്ടങ്ങൾ ഇന്നതെന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ അനേക തലമുറകളുടെ അടിസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുകയും നിങ്ങൾ കേട്ടുപോരുന്നവനെയും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനെന്നും പേർ പറയും. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. വാക്യം 12:14. ഈ പ്രവചനം നമ്മുടെ കാലത്തേക്കും യോജിച്ചിരിക്കുന്നു. റോമൻ അധികാരത്താൽ ശബദിനെ മാറ്റിയപ്പോഴാണ് ദൈവകൽപ്പനയിൽ കേടുണ്ടായത്. എന്നാൽ ആ ദൈവിക സ്ഥാപനം അഥവാ ശബദ് പുനരുദ്ധരിക്കപ്പെടുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ആ കേട് തീർക്കപ്പെടേണ്ടിയിരിക്കുന്നു. തലമുറകളായി ഇടിഞ്ഞുകിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധമായ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം തൻ്റെ നിഷ്കളങ്കാവസ്ഥയിൽ സൃഷ്ടിതാവ് വിശുദ്ധീകരിച്ച ശബദ് അനുഷ്ഠിച്ചു. വീഴ്ച ഭവിക്കുകയും പിന്നീട് അനുദപിക്കുകയും ചെയ്ത ആദാം ഏദൻ തോട്ടത്തിൽ നിന്നും നിഷ്കാസിതനായ ശേഷവും ശബത് അനുസരിച്ചു. ഹാബേൽ തൊട്ട് നീതിമാനായ നോഹ വരെയും അബ്രഹാം മുതൽ യാക്കോബ് വരെയുള്ള ഗോത്രപിതാക്കന്മാർ ശബത് ആചരിച്ചിരുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം മിസ്രയീമിൽ അടിമകളായിരുന്നപ്പോൾ വിഗ്രഹാരാധനയുടെ നടുവിൽ അവർ കഴിഞ്ഞിരുന്ന വേളയിൽ ദൈവകൽപ്പനയെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം ഇസ്രായേലിനെ മോചിപ്പിച്ചപ്പോൾ തൻ്റെ കൽപ്പന വളരെ പരിപാവനമായ വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് നൽകി. ദൈവഹിതം ഇന്നതെന്ന് അവർ അറിയേണ്ടതിനും ദൈവത്തെ എന്നേക്കും അനുസരിക്കേണ്ടതിനുമാണ് ദൈവം കൽപ്പന നൽകിയത്. അന്നു മുതൽ ഇന്നുവരെയും ദൈവകൽപ്പനയെക്കുറിച്ചുള്ള പരിജ്ഞാനം ഭൂമിയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അന്നു മുതൽ നാലാം കൽപ്പനയായ ശബത് അനുഷ്ഠിച്ചു പോരുന്നു. ഇന്നുവരെയും ദൈവത്തിൻ്റെ വിശുദ്ധ ദിനത്തെ ചവിട്ടിമെതിക്കുന്നതിൽ അധർമ്മമൂർത്തി കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ പരമാധികാരം നിലനിന്ന നാളുകളിൽ പോലും ഒളിവിടങ്ങളിൽ വിശ്വസ്ത സാക്ഷികൾ ശബതിനെ ഭക്ത്യാദരപൂർവം അനുഷ്ഠിച്ചിരുന്നു. നവീകരണ കാലത്തിന് ശേഷം എല്ലാ തലമുറകളിലും ശബദനുഷ്ഠാനം അല്പം ചിലരെങ്കിലും അനുഷ്ഠിച്ചു പോന്നു. പീഡനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും നടുവിലൂടെയാണെങ്കിലും ദൈവകൽപ്പനയുടെ ശാശ്വതത്വത്തിനും സൃഷ്ടിസ്മാരക ശബത്തിനോടുള്ള പരിശുദ്ധമായ പ്രതിബദ്ധതയ്ക്കും എല്ലാ കാലത്തും ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. നിത്യസുവിശേഷത്തിൻ്റെ ബന്ധത്തിൽ വെളിപ്പാട് 14 നൽകിയിരിക്കുന്ന ഈ സത്യങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയെ തൻ്റെ വരവിങ്കൽ വേർതിരിച്ച് കാണിക്കും. ത്രിവിധ ദൂതുകളുടെ ഫലമെന്നോണം ഇപ്രകാരം പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു: ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. കർത്താവിൻ്റെ വരവിന് മുൻപായി നൽകപ്പെടേണ്ട ദൂത് ഇതാകുന്നു. ഈ ദൂത് നൽകിയ ഉടൻ തന്നെ ഭൂമിയിലെ കൊയ്ത്ത് നടത്തുവാനായി മനുഷ്യപുത്രൻ മഹത്വത്തിൽ വരുന്നത് പ്രവാചകൻ കാണുന്നു. വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചും ദൈവകൽപ്പനയുടെ സുസ്ഥിരതയെക്കുറിച്ചും അറിവ് ലഭിച്ചവർ തങ്ങൾക്ക് ലഭിച്ച സത്യത്തിൻ്റെ സൗന്ദര്യവും യോജിപ്പും കണ്ടപ്പോൾ സന്തോഷാത്ഭുതങ്ങളാൽ നിറഞ്ഞു. തങ്ങൾക്ക് ലഭിച്ച വിലയേറിയ പ്രകാശം എല്ലാവർക്കും പകർന്നു കൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അത് സന്തോഷപൂർവ്വം സ്വീകരിക്കപ്പെടുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത സത്യങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന അവകാശം ഉന്നയിക്കുന്നവർക്ക് സ്വീകാര്യമായിരുന്നില്ല. നാലാം കൽപ്പന അനുസരിക്കുക എന്നത് വലിയ ഒരു ത്യാഗം സഹിക്കേണ്ട കാര്യമാകിയാൽ അനേകരും പിൻവാങ്ങി. ശബത് സത്യം നൽകപ്പെട്ടപ്പോൾ അനേകർ ലോകക്കാരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ന്യായവാദം ചെയ്തു. അവർ പറഞ്ഞു, നാം എല്ലാവരും ഞായറാഴ്ച ആചരിച്ചു, നമ്മുടെ പിതാക്കന്മാരും അത് ചെയ്തു. അനേക നല്ലവരും ഭക്തരുമായ ആളുകൾ ഞായറാഴ്ചയെ വിശുദ്ധ ദിവസമായി കരുതി സന്തോഷത്തോടുകൂടെ മരിച്ചു. അവർ ചെയ്തത് ശരിയായിരുന്നെങ്കിൽ നാമും ശരിയായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ ശബ്ദനുഷ്ഠാനം നമ്മെ ലോകവുമായുള്ള ബന്ധത്തിൽ നിന്നും പുറന്തള്ളും. നമുക്ക് പിന്നീട് അവരുടെ മേൽ ഒരു സ്വാധീന ശക്തിയും ഉണ്ടാകുകയില്ല. ഞായറാഴ്ച ആചരിക്കുന്ന മുഴു ലോകത്തിനുമെതിരായി ഏഴാം ദിനത്തെ ആചരിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിന് എന്ത് നേടാൻ കഴിയും? ഏതാണ്ട് ഇതേ തരത്തിലുള്ള വാദഗതികളുമായാണ് യഹൂദന്മാർ ക്രിസ്തുവിനെ തിരസ്കരിച്ചതിനെ ന്യായീകരിക്കുവാൻ ശ്രമിച്ചത്. യാഗകർമാദികൾ അനുഷ്ഠിച്ച തങ്ങളുടെ പിതാക്കന്മാർ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു. അതേ അനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന അവരുടെ മക്കൾക്ക് എന്തുകൊണ്ട് രക്ഷ കണ്ടെത്തിക്കൂടാ? അതുപോലെ ലൂഥറിൻ്റെ കാലത്ത് പോപ്പിൻ്റെ പക്ഷക്കാർ ഇപ്രകാരം വാദിച്ചു: കത്തോലിക്ക വിശ്വാസത്തിൽ മരിച്ചവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരുന്നു, അതുകൊണ്ട് രക്ഷയ്ക്ക് ആ മതം മതിയാകും. ഞായറാഴ്ച ആചാരം സുസ്ഥാപിതമായ ഒരു ഉപദേശവും നൂറ്റാണ്ടുകളായി സഭയുടെ ചിരപ്രതിഷ്ഠിതമായ ഒരു പദവുമായി തീർന്നുവെന്ന് അനേകർ ഉദ്ബോധിപ്പിച്ചു. ഈ ആചാരത്തിനെതിരായി ഉന്നയിക്കപ്പെട്ട വാദം ശബദനുഷ്ഠാനം കൂടുതൽ പ്രാചീനവും വ്യാപകവും ലോകത്തോളം തന്നെ പഴക്കമുള്ളതും ദൂതന്മാരുടെയും ദൈവത്തിൻ്റെയും അംഗീകാരം ഉള്ളതുമാണെന്നാണ്. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ശബദിൻ്റെ അടിസ്ഥാനമിട്ടു. ഇയ്യോബ് 38:6-7, 2:1-3. ഈ ദൈവിക സ്ഥാപനം നമ്മുടെ ഭയഭക്തി ചോദിച്ച് വാങ്ങട്ടെ. മനുഷ്യാധികാരത്തിലല്ല ഇത് സ്ഥാപിതമായത്, മനുഷ്യൻ്റെ പാരമ്പര്യങ്ങളിലുമല്ല അത് ഉറപ്പിച്ചിരിക്കുന്നത്. വയോധികനായ ഒരുവനാൽ അത് സ്ഥാപിതമാകുകയും അവൻ്റെ നിത്യമായ വചനത്താൽ അത് ഉറപ്പാക്കുകയും ചെയ്തു. ശബദ് നവീകരണ വിഷയത്തിലേക്ക് ജനശ്രദ്ധ ക്ഷണിക്കപ്പെട്ടപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ സ്വാധീനം ലഭിച്ചിട്ടുള്ള ഉപദേശകന്മാർ അന്വേഷണ കുതകികളായവരെ മിണ്ടാതാക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ദൈവവചനത്തിൽ നൽകിക്കൊണ്ട് അതിനെ വളച്ചൊടിച്ചു. സ്വയം വേദപുസ്തകത്തെ പഠിക്കാത്തവർ തങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിൽ സംതൃപ്തരായിരുന്നു. തർക്കം, സൂത്രം, പിതൃപാരമ്പര്യം, സഭയുടെ അധികാരം എന്നീ കാരണങ്ങളാൽ അനേകർ വേദപുസ്തകത്തെ മറച്ചു കളയുവാൻ ശ്രമിച്ചു. ശബദസത്യത്തിൻ്റെ വക്താക്കൾ നാലാം കൽപ്പനയുടെ പ്രാധാന്യത്തെ സംരക്ഷിക്കുന്നതിനായി തങ്ങളുടെ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു. സത്യവചനമെന്ന ആയുധം മാത്രം ധരിച്ചുകൊണ്ട് പാവപ്പെട്ടവരായ അവർ പണ്ഡിതന്മാരുടെ ആക്രമണത്തെ ചെറുത്തു നിന്നു. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന കൗശല സൂത്രങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടില്ലാത്ത ഇവർ തിരുവെഴുത്തുകളെയായിരുന്നു പഠിച്ചിരുന്നത്. ഇവരുടെ ലളിതവും നേരെയുള്ളതുമായ വാദഗതിക്ക് മുൻപിൽ വിദ്യാസമ്പന്നരുടെ വാചാലമായ തർക്കസൂത്രങ്ങൾ അസ്തപ്രഭമായി. തങ്ങൾക്കുണ്ടായ പരാജയത്തിൽ വിദ്യാസമ്പന്നരായവർ കോപകലുഷിതരായി. തങ്ങൾക്ക് വേദപുസ്തക സാക്ഷ്യം അനുകൂലമല്ലാതെ വന്നപ്പോൾ അവർ ചോദിച്ചു, ഈ ശബ്ദസത്യം എന്തുകൊണ്ട് ഞങ്ങളുടെ വലിയ ആളുകൾ മനസ്സിലാക്കിയില്ല? നിങ്ങൾ കുറച്ചുപേർ മാത്രമേ ഇത് വിശ്വസിക്കുന്നുള്ളല്ലോ. വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആ മഹാന്മാർക്ക് തെറ്റുപറ്റുകയും നിങ്ങൾ കുറച്ചുപേർ മാത്രം ശരിയായിരിക്കുകയും ചെയ്യുക സാധ്യമല്ല. ഇതേ വാദഗതിയാണ് യേശുക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും എതിരായി അന്നത്തെ ആളുകൾ ഉന്നയിച്ചു തന്ന വസ്തുത ഇവരും മറന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഇമ്മാതിരിയുള്ള വാദഗതികളെ തള്ളിക്കളയുന്നതിന് വേദ ഉപദേശങ്ങളും എല്ലാ കാലത്തുമുള്ള ദൈവജനങ്ങളോട് ദൈവം ഇടപെട്ട രീതിയും ഉദ്ധരിക്കുകയാണ് ഏറ്റവും നല്ലത്. തൻ്റെ ശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരിലൂടെയും ആവശ്യമെങ്കിൽ അരുചികരമായ സത്യം സംസാരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ പ്രചുരപ്രചാരമായ പാപങ്ങളെ ശകാരിക്കുവാൻ ഭയപ്പെടാതെ ഇരിക്കുന്നവരിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു. നവീകരണ പ്രസ്ഥാനങ്ങളെ നയിക്കുവാൻ പലപ്പോഴും വിദ്യാസമ്പന്നരെയും ഉന്നത സ്ഥാനീയരെയും ദൈവം ക്ഷണിക്കാത്തതിൻ്റെ കാരണം അവർ തങ്ങളുടെ അഭിപ്രായത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവത്താൽ പഠിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തതിനാലുമാണ്. ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് വ്യക്തിഗതമായ ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ തിരുവെഴുത്തുകളെ ശരിയായി ഗ്രഹിക്കാനും വിശദീകരിക്കാനും സാധ്യമാവുകയുള്ളൂ. വിദ്യാലയങ്ങളിൽ നിന്ന് വലിയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്തവരോടും ചിലപ്പോൾ സത്യം പ്രഖ്യാപിക്കുന്നതിനായി ചിലപ്പോൾ വിളിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല അവരെ വിളിക്കുന്നത്, നേരെ മറിച്ച് അവർ സ്വയം തികഞ്ഞവരാണ് എന്ന ഭാവം ഇല്ലാത്തതുകൊണ്ടാണ് അവരെ ദൈവം വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിദ്യാലയത്തിൽ അവർ പഠിക്കുന്നു. അവരുടെ വിനയവും അനുസരണവും അവരെ മഹാന്മാരാക്കുന്നു. തൻ്റെ സത്യം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവം അവരെ ബഹുമാനിക്കുന്നു. ആ പദവിക്ക് മുന്നിൽ ലോകത്തിൻ്റെ മഹത്വവും പദവികളുമെല്ലാം അപ്രാധാന്യത്തിലേക്ക് താഴുന്നു. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ വിശ്വസിച്ചിരുന്ന അനേകം പേരും വിശുദ്ധ കൂടാരത്തെക്കുറിച്ചും ദൈവകൽപ്പനയെക്കുറിച്ചുമുള്ള സത്യങ്ങൾ നിരാകരിച്ചു. അനേകർ പുനരാഗമന പ്രസ്ഥാനത്തിലുള്ള തങ്ങളുടെ വിശ്വാസവും വെടിഞ്ഞു. അവർ അടിസ്ഥാനമില്ലാത്തതും പരസ്പരം യോജിക്കാത്തതുമായ പ്രവചനങ്ങളെ തിരഞ്ഞെടുത്തു. ചിലർ ക്രിസ്തുവിൻ്റെ വരവിന് സമയം നിർണയിക്കുന്ന തെറ്റായ പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെട്ടു. സമാഗമന കൂടാരത്തിന്മേൽ പ്രകാശിച്ചു കൊണ്ടിരുന്ന വെളിച്ചത്തിൽ ആ വസ്തുത അവർ കാണേണ്ടിയിരുന്നു. അത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നീളുന്ന ഒരു പ്രവചനവും ഇല്ലെന്ന വസ്തുതയായിരുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കൃത്യസമയത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. എന്നാൽ ലഭിച്ച പ്രകാശത്തിൽ നിന്ന് മാറിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വീണ്ടും വീണ്ടും സമയം നിർണയിക്കുകയാണ്. തൽഫലമായി അവർ വീണ്ടും വീണ്ടും നിരാശപ്പെടുകയുമാണ്. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് തെറ്റായ ആശയങ്ങൾ തെസലോനിക്ക സഭയ്ക്ക് ലഭിച്ചപ്പോൾ അപ്പോസ്തലനെ പൗലോസ് അവരുടെ ആശകളും പ്രതീക്ഷകളും ദൈവവചനവുമായി സസൂക്ഷ്മം പരിശോധിച്ച് നോക്കുവാൻ പറഞ്ഞു. ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള നടക്കേണ്ട സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവയെ വെളിപ്പെടുത്തുന്ന പ്രവചനങ്ങൾ അദ്ദേഹം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. തങ്ങളുടെ കാലത്ത് ക്രിസ്തു വരുമെന്ന് പ്രതീക്ഷിക്കുവാൻ ഒരു സാധ്യതയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. 2 തെസലോനിക്കർ 2:3 പൗലോസ് മുന്നറിയിപ്പ് നൽകി. തിരുവെഴുത്തുകൾ നൽകാത്ത പ്രതീക്ഷകൾക്ക് അവർ വഴങ്ങുകയാണെങ്കിൽ തെറ്റായ നടപടികളിലേക്ക് അവർ നയിക്കപ്പെടും. അവിശ്വാസികളുടെ പരിഹാസപാത്രമായി തീരാൻ അത് കാരണമാകും. തങ്ങളുടെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന സത്യത്തെ സംശയിക്കുവാൻ അവർ അതുമൂലം പ്രേരിതരാകും. അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടതായ ഒരു പ്രധാനപ്പെട്ട പാഠം തെസലോനിക്കർക്ക് അപ്പോസ്തലൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കർത്താവിൻ്റെ വരവിന് വ്യക്തമായ ഒരു സമയം നിർണ്ണയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ എരിവും തീഷ്ണതയുമുള്ളവരായിരിക്കാൻ കഴിയുകയില്ലെന്ന് അനേകം പുനരാഗമനകാംക്ഷികൾക്ക് തോന്നുന്നുണ്ട്. തങ്ങളുടെ പ്രതീക്ഷകൾ വീണ്ടും വീണ്ടും നിഷ്ഫലമായി ഉണർത്തപ്പെടുമ്പോൾ തങ്ങളുടെ വിശ്വാസത്തിന് വലിയ ആഘാതമേൽക്കുകയാണ്. തൽഫലമായി പ്രവചനത്തിലെ വലിയ സത്യങ്ങൾ മനസ്സിൽ പതിയുന്നതിന് അസാധ്യമായിത്തീരുന്നു. ന്യായവിധിക്ക് ഒരു നിശ്ചിത സമയമുണ്ടെന്ന് കൽപ്പിച്ചത് ദൈവമാണ്. 1 തൂതിൽ അത് നൽകപ്പെട്ടിരിക്കുന്നു. 1844 ശിശിരകാലത്തിൽ 2300 സന്ധ്യയും ഉഷസ്സും സമാപിക്കുമെന്ന പ്രവചനകാല കണക്കുകൂട്ടൽ സംശയരഹിതമാണ്. ന്യായവിധിയുടെ ദൂത് ഈ കാലഘട്ടത്തിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. പ്രവചന കാലഘട്ടങ്ങളുടെ ആരംഭത്തിനും അവസാനത്തിനും പുതിയ സമയം നിർണ്ണയിക്കുവാൻ വീണ്ടും ശ്രമിക്കുന്നതും ഈ നിലപാടിനെ നിലനിർത്തുവാൻ ഉറപ്പില്ലാത്ത വാദഗതികൾ ആവശ്യമായി വരുന്നതും നമ്മുടെ കാലത്തേക്കുള്ള സത്യത്തിൽ നിന്നും മനസ്സുകളെ അകറ്റുക മാത്രമല്ല പ്രവചനങ്ങളെ വിശദീകരിക്കുവാനുള്ള എല്ലാ യജ്ഞങ്ങളിലും വെറുപ്പുളവാക്കുകയും ചെയ്യുന്നു. രണ്ടാം വരവിന് ഒരു നിശ്ചിത സമയം കൂടെ കൂടെ നിർണ്ണയിക്കുകയും അത് വ്യാപകമായി പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് സാത്താൻ്റെ ഉദ്ദേശങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചിത സമയം കഴിയുമ്പോൾ അതിൻ്റെ പ്രാണേതാക്കളെ പരിഹസിക്കുവാൻ സാത്താൻ ആളുകളെ ഇളക്കിവിടുന്നു. ഇപ്രകാരം 1843 1844 പുനരാഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ പരിഹാസം ഏൽക്കേണ്ടി വരുന്നു. ഈ തെറ്റിൽ മുറുകെ പിടിക്കുന്നവർ ഒടുവിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വളരെ വിദൂരഭാവിയിൽ ഒരു ദിവസം നിർണയിക്കും. അങ്ങനെ അവരുടെ വ്യാജ സംരക്ഷിതത്വത്തിൽ ജീവിപ്പാനിടയാകും. ഇങ്ങനെ അനേകർ വഞ്ചിതരായിത്തീരും. പുരാതന ഇസ്രായേലിൻ്റെ ചരിത്രം പുനരാഗമനകാംക്ഷികളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. പുനരാഗമന പ്രസ്ഥാനത്തിൽ ദൈവം തൻ്റെ ജനത്തെ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് നടത്തിയതുപോലെ നയിച്ചു. ഇസ്രായേലരുടെ വിശ്വാസം ചെങ്കടൽക്കരെ വെച്ച് പരീക്ഷിക്കപ്പെട്ടതുപോലെ വലിയ നിരാശയുടെ വേളയിൽ അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. തങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ തങ്ങളോട് കൂടെയുണ്ടായിരുന്ന ദൈവകരങ്ങളിൽ അവർ അഥവാ പുനരാഗമന വിശ്വാസികൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ദൈവം നൽകുന്ന രക്ഷ അവർ കാണുമായിരുന്നു. 1844 വേളയിൽ ഐക്യതയോടെ പ്രയത്നിച്ചവർ മൂന്നാം ദൂതൻ്റെ ദൂത് സ്വീകരിക്കുകയും പരിശുദ്ധാത്മശക്തിയോടെ അത് പ്രഘോഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ പ്രയത്നങ്ങളോട് ചേർന്ന് ദൈവം ശക്തിയായി പ്രവർത്തിക്കുമായിരുന്നു. ലോകത്തിൽ പ്രകാശോധോരണി അതുമൂലം ചൊരിയപ്പെടുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ലോകനിവാസികൾക്ക് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിക്കുകയും അന്ത്യവേല അവസാനിക്കുകയും ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി വരികയും ചെയ്യുമായിരുന്നു. മരുഭൂമിയിൽ 40 ഇസ്രായേൽ ജനത അലയണമെന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നില്ല. കനാൻ ദേശത്തേക്ക് അവരെ നേരെ നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പരിശുദ്ധിയും സന്തോഷവുമുള്ള ഒരു ജനതയായി അവരെ കനാനിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. എബ്രായർ 3:19 അവരുടെ പിന്മാറ്റവും അവിശ്വാസവും മൂലം അവർ മരുഭൂമിയിൽ വെച്ച് നശിച്ചുപോയി. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ മറ്റൊരു തലമുറയെ എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ വരവ് ദീർഘകാലം താമസിപ്പിക്കുക എന്നത് ദൈവേഷ്ടമായിരുന്നില്ല. പാപവും ദുഃഖവും നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ജനം കഴിയുക എന്നതും ദൈവേഷ്ടം ആയിരുന്നില്ല. എന്നാൽ അവിശ്വാസം അവരെ ദൈവത്തിൽ നിന്നും അകറ്റി. ദൈവം അവരെ ഭരമേൽപ്പിച്ച ദൗത്യം അവർ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ ആ ദൂത് പ്രഖ്യാപിക്കുവാൻ മറ്റുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദൈവക്രോധം ലോകത്തിൻ്റെ മേൽ ഒഴിക്കുന്നതിന് മുൻപായി ദൈവത്തിൽ അഭയം കണ്ടെത്തുന്നതിനും മുന്നറിയിപ്പിൻ്റെ ദൂത് പാപികൾ കേൾക്കുന്നതിനും തൻ്റെ കരുണയിൽ കർത്താവ് വരവ് താമസിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിലെ പോലെ പാപത്തെയും തെറ്റുകളെയും ശാസിക്കുന്ന സത്യം നൽകപ്പെടുമ്പോൾ അത് എതിർപ്പിനെ വിളിച്ചു വരുത്തും. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. യോഹന്നാൻ 3:20 തിരുവെഴുത്തുകൾക്ക് അനുസൃതമായി തങ്ങളുടെ നില പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ അനേകരും തങ്ങളുടെ നില തുടരുവാൻ തീരുമാനിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുടെ സ്വഭാവഹത്യ നടത്തുവാനും അവരെ നശിപ്പിക്കുവാനും അവർ ഒരുമ്പെടും. എല്ലാ കാലത്തും ഇതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇസ്രായേലിലെ സകല കുഴപ്പങ്ങൾക്കും കാരണം ഏലിയാവാണെന്ന് പറഞ്ഞു. യിരെമ്യാവിനെ രാജ്യദ്രോഹിയായി മുദ്രയടിച്ചു. പൗലോസിനെ ക്ഷേത്രധ്വംസകനായി ചിത്രീകരിച്ചു. അന്നു മുതൽ ഇന്നുവരെയും സത്യത്തോട് വിശ്വസ്തത പുലർത്തുന്നവരെ രാജ്യദ്രോഹികളായും വേദവിപരീതക്കാരായും മതഭിന്നത വളർത്തുന്നവരായും മുദ്രയടിക്കുകയാണ്. പ്രവചനത്തിൻ്റെ സുസ്ഥിരതയെ വിശ്വസിക്കാത്ത ജനം പാപത്തെ ശാസിക്കുന്നവർക്കെതിരായി ഏത് കുറ്റാരോപണവും വിശ്വസിക്കും. ഇത്തരത്തിലുള്ള മനോഭാവം കൂടുതൽ കൂടുതൽ വർദ്ധിക്കും. രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി തീരുമ്പോൾ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് പരിഹാസവും തിന്മ പ്രവർത്തിക്കുന്നവരെ പോലെ ശിക്ഷ നേരിടേണ്ട ഒരു സമയം വരുന്നെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ സത്യത്തിൻ്റെ ദൂത് വഹിക്കുന്നവൻ്റെ ചുമതല എന്താണ്? സത്യത്തിൻ്റെ അവകാശങ്ങളെ എതിർക്കുകയോ ഒഴിഞ്ഞുമാറുകയോ ചെയ്യുവാനാണ് അതിൻ്റെ ഫലം ജനത്തെ പ്രേരിപ്പിക്കുന്നു എന്നതുകൊണ്ട് സത്യം പകർന്നു കൊടുക്കേണ്ട എന്നാണോ തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. ദൈവവചനം എതിർപ്പുണ്ടാക്കുന്നതുകൊണ്ട് ഒളിച്ചു വയ്ക്കുവാൻ നവീകരണകർത്താക്കൾ ശ്രമിക്കാതിരുന്നതുപോലെ ഇപ്പോഴത്തെ ദൂതുവാഹകനും ചെയ്തുകൂടാത്തതായിരുന്നു. വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശ്വാസ പ്രഖ്യാപനങ്ങൾ വരും തലമുറയുടെ പ്രയോജനത്തിനു വേണ്ടി രേഖപ്പെടുത്തിയിരുന്നു. ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ വിളിക്കപ്പെട്ടിരുന്നവരിൽ ധൈര്യം പകർന്നു കൊടുക്കുവാനാണ് വിശുദ്ധിയുടെയും അചഞ്ചലമായ സത്യസന്ധതയുടെയും ജീവിക്കുന്ന മാതൃകകളായ അവർ വന്നത്. അവർ കൃപയും സത്യവും പ്രാപിച്ചത് തങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലായിരുന്നു. പിന്നെയോ അവരിലൂടെ ദൈവത്തിൻ്റെ പരിജ്ഞാനം ഭൂമിയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ തലമുറയിലെ തൻ്റെ ദാസന്മാർക്ക് ദൈവം പ്രകാശം നൽകിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവർ ലോകത്തിന് അത് പ്രകാശിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. തൻ്റെ നാമത്തിൽ സംസാരിച്ച ഒരാളോട് പുരാതന കാലത്ത് ദൈവം പ്രഖ്യാപിച്ചു, ഇസ്രായേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കുകയില്ല, എൻ്റെ വാക്ക് കേൾക്കാൻ അവർക്ക് മനസ്സില്ലല്ലോ. എന്നിട്ടും ദൈവം പറഞ്ഞു, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. യഹസ്കേൽ 3:7-2:7. ദൈവത്തിൻ്റെ ഇക്കാലത്തെ ദാസനോട് ഇപ്രകാരം ആജ്ഞാപിച്ചിരിക്കുന്നു, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. ഒരുവന് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളിടത്തോളം ഇസ്രായേലിലെ പ്രവാചകനെപ്പോലെ സത്യത്തിൻ്റെ വെളിച്ചം ലഭിച്ചവർ പാവനവും ഭയങ്കരവുമായ ഉത്തരവാദിത്വം വഹിക്കുകയാണ്. അവരോട് ദൈവം പറയുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ട് തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. യഹസ്കേൽ 3:7-9. സത്യത്തിൻ്റെ സ്വീകാര്യത്തിനും പ്രചരണത്തിനും വലിയ വിഘാതമായി നിൽക്കുന്നത് അതിന്മൂലമുണ്ടാകുന്ന അസൗകര്യവും പരിഹാസവുമാണ്. സത്യത്തിന് വിരോധമായി നിൽക്കാവുന്ന ഏകവാക്യം ഇതുമാത്രമാണ്. ഇതിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവരെ ഇത് തടഞ്ഞു നിർത്തുകയില്ല. അപ്രകാരമുള്ളവർ സത്യത്തിന് ജനസമ്മതി വരും വരെ കാത്തു നിൽക്കുകയില്ല. തങ്ങളുടെ ചുമതലയെക്കുറിച്ച് ബോധ്യമാവുമ്പോൾ അവർ ക്രൂശിനെ ബോധപൂർവം സ്വീകരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ പോലെ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് പറവാൻ അവർക്ക് കഴിയും. മിസ്രയീമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. 2 കൊരിന്ത്യർ 4:17, എബ്രായർ 11:26. അവരുടെ തൊഴിൽ എന്തായിരുന്നാലും ഹൃദയത്തിൽ ലോകത്തെ സേവിക്കുന്നവർ മാത്രമേ മതപരമായ കാര്യങ്ങളിൽ തത്വങ്ങളെ ബലികഴിച്ചുകൊണ്ട് നയപരമായി പെരുമാറുകയുള്ളൂ. ആ കാര്യം ശരിയായതുകൊണ്ട് നാം ശരിയെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കണം. തത്വാധിഷ്ഠിതമായി ജീവിക്കുന്നവർക്കും വിശ്വാസവീരന്മാരുമായവർക്കും ലോകം കടപ്പെട്ടിരിക്കുകയാണ്. അവർ മുഖാന്തരമാണ് ലോകത്തിൽ വലിയ നവീകരണങ്ങൾ വന്നിട്ടുള്ളത്. ഇക്കാലത്തേക്കുള്ള നവീകരണം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ഇത്തരക്കാരായ ആളുകൾ മുഖേനയായിരിക്കണം. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെപ്പോലെ അരിച്ചുകളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യെശയ്യാവ് 51:7-8.